പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 8 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവൻ ശിഷ്യരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്കു വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടി വരുമ്പോൾ ലജ്ജിക്കും. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കുരിശിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ചർച്ചാവിഷയമാക്കുന്നത്, പീഡാനുഭവ പ്രവചനങ്ങൾ. തൻ്റെ ജീവിതം അനിവാര്യമായും ഭീകരമായൊരു മരണത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പരസ്യയുദ്ധത്തിൻ്റെ 2-ാം പകുതിയിൽ ഈ കാര്യം വളരെ വ്യക്തമായി യേശു ആവർത്തിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ് യേശുവിൻ്റെ പരസ്യജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ക്രമം അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഗലീലയിലെ പ്രവർത്തനങ്ങൾ, ജെറൂസലം യാത്ര, ജെറൂസലമിലെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ 3 ഘട്ടമായി തിരിച്ചിരിക്കുന്നു സുവിശേഷം എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഈ ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് 2-ാമത്തെ ഘട്ടത്തിലേക്കുള്ള കടന്നുപോവൽ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനത്തിലാണ് നിൽക്കുന്നത്. ഗലീലയിലെ പ്രവർത്തനങ്ങൾ യേശുവിനെ മിശിഹായായി അവതരിപ്പിച്ചു. ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണ് യേശു എന്ന വിശ്വാസ പ്രഖ്യാപനത്തിൽ വിശുദ്ധ പത്രോസ്, ശിഷ്യ അപ്പസ്തോലന്മാരും പത്രോസും എത്തി നിൽക്കുമ്പോൾ ആ ഒരു ഘട്ടം അവസാനിക്കുകയാണ്. അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും ജനങ്ങൾ യേശുവിനെക്കുറിച്ച് എന്തു മനസ്സിലാക്കി എന്ന് ചോദിക്കുമ്പോൾ യേശുവിന് പ്രവാചകനായി എല്ലാവരും കാണുന്നു എന്ന് ശിഷ്യന്മാർ പറയുകയുണ്ടായി. നിങ്ങൾ എന്തു പറയുന്നു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് ശിഷ്യന്മാരുടെ പ്രതിനിധിയായി പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്. ഇതാണ് ഗലീലയിലെ പ്രവർത്തനങ്ങളുടെ അവസാനത്തിൽ നിൽക്കുന്ന വിശ്വാസ പ്രഖ്യാപനം. യേശുവിനെ ക്രിസ്തുവായി വെളിപ്പെടുത്തുകയായിരുന്നു, അവതരിപ്പിക്കുകയായിരുന്നു ഇതുവരെയുള്ള ഭാഗത്തു നിന്ന് എന്ന് സുവിശേഷകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി 2-ാമത്തെ ഘട്ടം മറ്റൊരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ആ 2-ാമത്തെ ഘട്ടത്തേക്ക് കടക്കുമ്പോൾ യേശു തനിക്ക് ജെറൂസലമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും അവിടെ വെച്ച് കഠിനമായ പീഡനവും മരണവും അനുഭവിക്കേണ്ടി വരുമെന്നും ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം അല്പം കൂടി ഒന്ന് വിശദമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി എന്നാണ് മർക്കോസോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ സംഭവം മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ സംഭവത്തിൻ്റെ ഒരേ വിവരണം. അത് കുറച്ചുകൂടി വ്യക്തമായി മത്തായി പറയും, അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പഠിപ്പിക്കാൻ തുടങ്ങി എന്നും വിശുദ്ധ മർക്കോസും, അപ്പോൾ മുതൽ അറിയിച്ചു തുടങ്ങി എന്നും മത്തായിയും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോഴേ യേശുവിൻ്റെ ജീവിതത്തിലെ പരിജീവിതത്തിലെ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയാണ് എന്ന് വളരെ വ്യക്തമായി സുവിശേഷന്മാർ രേഖപ്പെടുന്നുണ്ട്. അപ്പോൾ മുതൽ മത്തായി മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോഴും ഗലീലയിലെ പ്രവർത്തനം തുടങ്ങുമ്പോഴും ഇതേ രീതിയിലാണ് അത് അവതരിപ്പിക്കുക. മത്തായി 4:17 അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വളരെ വ്യക്തമാണ് പ്രബോധനം. മരുഭൂമിയിലെ പ്രലോഭനങ്ങൾ കഴിഞ്ഞ് ഗലീലയിലേക്ക് വരുമ്പോൾ യേശു പ്രവർത്തനം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ മുതൽ, ആ ഒരു പ്രത്യേക നിമിഷം മുതൽ യേശു പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോഴും മത്തായി എഴുതിയ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി എടുത്തു കാണിക്കുന്നു, ഗലീലയിലെ പ്രവർത്തനം സുവിശേഷ പ്രഘോഷണമാണ്, മാനസാന്തരത്തിനുള്ള ആഹ്വാനമാണ്. ആ മാനസാന്തരത്തിനുള്ള ആഹ്വാനവും സുവിശേഷ പ്രഘോഷണവും പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ അവസാനിക്കുമ്പോൾ മറ്റൊരു ഘട്ടം ആരംഭിക്കുകയായി പരസ്യജീവിതത്തിൽ. അപ്പോൾ മുതൽ യേശു പഠിപ്പിക്കാൻ തുടങ്ങി. ഈ രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ പ്രത്യേകത, അത് ജെറൂസലമിലേക്കുള്ള യാത്രയാണ്. ജെറൂസലമിലേക്കുള്ള യാത്രയുടെ അവസാനത്തിൽ ചെന്ന് നിൽക്കുന്നത് കുരിശാണ്. അപ്പോൾ മുതൽ തനിക്ക് ജെറൂസലമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും, ശ്രേഷ്ഠന്മാർ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ മൂന്നും യഹൂദരുടെ നേതാക്കന്മാരാണ്, മതനേതൃത്വമാണ്. നേതൃത്വം യേശുവിനെ തിരസ്കരിക്കും. അപ്പോൾ മുതൽ പോകേണ്ടിയിരിക്കുന്നു എന്നത് ഒരു ദൈവിക നിശ്ചയത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുക. ഗ്രീക്കിൽ ഡിവൈൻ പാസീഫ് എന്ന് പറയാറുണ്ട്. ദേയി എന്നാണ് ഗ്രീക്ക് വാക്ക്. ഐ ഹാവ് ടു, എനിക്കത് ചെയ്തേ മതിയാവൂ, വേറൊരു രീതിയിലും ചെയ്യാൻ സാധിക്കില്ല. ഐ ഹാവ് ടു ബി ദേ, ഞാൻ അവിടെ പോയേ മതിയാവൂ. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇത് അനേകം തവണ സുവിശേഷങ്ങൾ കാണും. സക്കേവസിനോട് പറയും, ഇറങ്ങി വരൂ, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ വസിക്കേണ്ടിയിരിക്കുന്നു. ഐ ഹാവ് ടു. ഒരു പ്രവാചകനും ജെറൂസലമിന് പുറത്ത് വെച്ച് നശിക്കുക സാധ്യമല്ല. അവിടെയും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇപ്പോൾ ജെറൂസലമിലേക്ക് യേശു പോകണം എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ജെറൂസലമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ തിരസ്കരിക്കപ്പെടുന്നതും ഈ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് യേശു അവതരിപ്പിക്കുന്നത്. തിരസ്കരിക്കപ്പെടുക മാത്രമല്ല, താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. തിരസ്കരണം, പീഡനം, വധം, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് അവസാനിക്കുന്നത് ഉത്ഥാനത്തിലാണ്. അപ്പോൾ പീഡാനുഭവം, മരണം, ഉത്ഥാനം, ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് യേശു തൻ്റെ പീഡാനുഭവ പ്രവചനം നടത്തുന്നത്. ഇത് മൂന്ന് തവണ വളരെ വ്യക്തമായിട്ട് ആവർത്തിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിച്ചു. മർക്കോസിലും മത്തായിലും ലൂക്കായാലും സമാന്തരമായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പീഡാനുഭവ പ്രവചനമാണ് നമ്മൾ ഇവിടെ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവർ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. അപ്പോൾ യേശു ഇവിടെ മനുഷ്യപുത്രൻ എന്ന പേരിലാണ് അറിയപ്പെടുക. യേശു തന്നെക്കുറിച്ച് തന്നെ പറയാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. യേശുവിനെ ശിഷ്യന്മാരും ജനങ്ങളും മിശിഹായായി, ക്രിസ്തുവായി, ദാവീദിൻ്റെ പുത്രനായി അഥവാ ദൈവത്തിൻ്റെ പുത്രനായി ഒക്കെ ഏറ്റുപറയുമ്പോഴും യേശു തന്നെക്കുറിച്ച് തന്നെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദം മനുഷ്യപുത്രൻ എന്നാണ്. ഈ മനുഷ്യപുത്രൻ എന്ന അഭിസംബോധന തന്നെ വരുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 7:10 എന്ന അധികമായിട്ട്. മഹത്വീകരിക്കപ്പെടുന്ന മനുഷ്യപുത്രൻ. ഈ മഹത്വീകരിക്കപ്പെടുന്ന മനുഷ്യപുത്രനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ യഹൂദരിടയിലുണ്ടായിരുന്നു. വാനമേഘങ്ങൾ വരുന്നവൻ, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുന്നവൻ, ആ വാനമേഘങ്ങൾ വരുന്ന മനുഷ്യപുത്രനെ യേശു അവതരിപ്പിക്കുന്ന വേറൊരു വിധത്തിലാണ്. തിരസ്കരിക്കപ്പെടുന്ന മനുഷ്യപുത്രൻ, അതൊരിക്കലും യഹൂദരുടെ കാഴ്ചപ്പാടിലുണ്ടായിരുന്നതല്ല. മനുഷ്യപുത്രൻ മഹത്വപൂർണ്ണനാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ തന്നെ മഹത്വത്തെക്കുറിച്ചാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ മുഖ്യമായിട്ടും പറയുക. പക്ഷേ ഇവിടെ യേശു ഈ മഹത്വീകൃതനായ മനുഷ്യപുത്രനെ സഹിക്കുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി അവതരിപ്പിക്കുമ്പോൾ രണ്ട് പ്രവചനങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 7:10 മഹത്വീകൃതനായ മനുഷ്യപുത്രനെക്കുറിച്ചും യേശയ്യാടെ പുസ്തകം 53:10 സഹനദാസനെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് യേശു ഇവിടെ തന്നെക്കുറിച്ച് തന്നെ പറയുക. അപ്പോൾ തനിക്ക് ജെറൂസലമിലേക്ക് പോകണം, അവിടെ വെച്ച് തിരസ്കരിക്കപ്പെടും. തിരസ്കരണം വധത്തിൽ ചെന്ന് കലാശിക്കും, പക്ഷേ അത് അവസാനിക്കുന്ന മരണത്തിലായിരിക്കില്ല, ഉത്ഥാനത്തിലായിരിക്കും. മൂന്നാം ദിവസം അഥവാ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഉയർത്തെഴുന്നേൽപ്പ് മൂന്നാം ദിവസമാണ്. മൂന്നാം ദിവസം അഥവാ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എന്നത് ബൈബിളിലെ ഒരു സാങ്കേതിക പദപ്രയോഗമാണ്. കൃത്യം 72 മണിക്കൂറുകൾക്ക് ശേഷം എന്നതിനർത്ഥമാകുന്നില്ല. ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം യേശു മരിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. ഞായറാഴ്ച രാവിലെ യേശുവിൻ്റെ ഉത്ഥാനം സംഭവിക്കുന്നു. അപ്പോൾ 72 പോയിട്ട് 48 മണിക്കൂറുകൾ പോലും കൃത്യമായിട്ട് പറഞ്ഞാൽ ഉണ്ടാവുകയില്ല. അപ്പോഴും മൂന്നാം ദിവസം എന്നത് ഒരു സാങ്കേതിക പദപ്രയോഗമാണ്. ആ സാങ്കേതിക പദത്തിൻ്റെ അർത്ഥം ഇതാണ്: ദൈവം ചരിത്രത്തിൽ ഇടപെടും. നിങ്ങൾ അഥവാ നേതാക്കന്മാർ യേശുവിനെ വധിക്കും, മനുഷ്യപുത്രനെ വധിക്കും, പക്ഷേ ദൈവം അവനെ ഉയർപ്പിക്കും. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയാണ്. ബൈബിളിൽ മൂന്നാം ദിവസം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. അപ്പോൾ ദൈവം ഈ ഭൂമിയിലേക്ക് രക്ഷകനായി അയച്ച മനുഷ്യൻ മനുഷ്യപുത്രനെ, ദൈവപുത്രനെ മനുഷ്യർ തിരസ്കരിക്കും, വധിക്കും. അതേസമയം ദൈവം തന്നെ വീണ്ടും ചരിത്രത്തിൽ ഇടപെട്ട് മനുഷ്യനെ വധിച്ച മനുഷ്യപുത്രനെ ഉയർപ്പിക്കും. ഇതാണ് യേശു ഇവിടെ ചുരുക്കമായി അവതരിപ്പിക്കുന്നത്. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നവരെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല. ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ ഇത് സ്വീകരിക്കാനായിട്ട് ശിഷ്യന്മാർ തയ്യാറല്ല. നീ ക്രിസ്തുവാണ് എന്ന് എടുത്തു ചാടി പറഞ്ഞ പത്രോസ്, ഒരു ബുദ്ധിമുട്ടും കൂടാതെ വിശ്വാസം ഏറ്റു പറഞ്ഞ പത്രോസ് ഇവിടെ തടസ്സം പറയാൻ തുടങ്ങുകയാണ്. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോവുക. മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് തന്നെ ഉണ്ടാവും. ദൈവത്തിൻ്റെ വെളിപാട് സ്വീകരിച്ച ദൈവത്തിൻ്റെ വക്താവായ പത്രോസ് അടുത്ത നിമിഷം സാത്താൻ്റെ വക്താവായി മാറുകയാണ്. സാത്താനെ എൻ്റെ മുന്നിൽ നിന്ന് പോവുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് പത്രോസെ, ഇപ്പോൾ നീ പറയുന്നത് ദൈവത്തിൻ്റെ വചനമല്ല, ഇപ്പോൾ നിന്നിലൂടെ സംസാരിക്കുന്ന സാത്താനാണ്. യേശുവിനെ കുരിശിൽ നിന്ന് ഒഴിവാക്കാൻ, യേശുവിൻ്റെ സഹനത്തിൽ നിന്ന് ഒഴിവാക്കാൻ, സഹനത്തിൻ്റെ പാതയിലൂടെ ലഭിക്കുന്ന രക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ, അഥവാ രക്ഷ തന്നെ അപ്രാപ്യമാക്കാൻ നിന്നിലൂടെ ശ്രമിക്കുന്നത് സാത്താനാണ്. അത് പത്രോസ് തിരിച്ചറിയണം. അപ്പോൾ യേശുവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം അനിവാര്യമാണെന്നും അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് തന്നെ പൈശാചിക തന്ത്രമാണെന്നും പിശാചിൻ്റെ പ്രവർത്തനമാണെന്നും യേശു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇതാണ് പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിലും സംഭവിച്ചത്. മരുഭൂമിയിലെ പ്രലോഭനങ്ങൾ മൂന്ന് സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് പൊതുവായി യേശു പ്രലോഭിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മത്തായിയും ലൂക്കായും മൂന്ന് പ്രലോഭനങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. സാത്താനാൽ പ്രലോഭിപ്പിക്കപ്പെട്ടു. ആ പ്രലോഭനങ്ങളിൽ എല്ലാം ഒരേ ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്, എളുപ്പമാർഗം. സഹനം ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം ഹിതം ദൈവത്തിൻ്റെ ഹിതത്തിനുപരിയായി ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോവുക. അത് അപ്പം കൊടുത്തുകൊണ്ടാകാം, വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തുകൊണ്ടാവാം, അതല്ലെങ്കിൽ സ്വത്ത് സമ്പാദിച്ചുകൊണ്ടാകാം, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാകാം, അധികാരം പിടിച്ചെടുത്തുകൊണ്ടാവാം, മറ്റുള്ളവരുടെ അധികാരം സ്ഥാപിച്ചുകൊണ്ടാവാം. എന്തുമാവട്ടെ, ഇതെല്ലാം കുറുക്കു വഴികളാണ്. ഈ കുറുക്കു വഴികളെല്ലാം ഉപേക്ഷിച്ച് ഒരേ ഒരു വഴി മാത്രമേ രക്ഷയിലേക്കുള്ളൂ, അത് പിതാവിൻ്റെ ഹിതം പൂർണ്ണമായി നിർവഹിക്കുകയാണ്. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് ഉറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് യേശു പഠിപ്പിച്ചു. മുകളിൽ നിന്ന് താഴേക്ക് ചാടാനായി പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവത്തെ പരീക്ഷിക്കലാകും എന്ന് യേശു തിരിച്ചറിഞ്ഞു. ലൗകിക അധികാരം അതേത് വിധേയനെയും കൈവശമാക്കുന്നതാകട്ടെ, അത് പൈശാചികമാണെന്നും യേശു വെളിപ്പെടുത്തി. ഇങ്ങനെ അധികാരവും അത്ഭുതവും അപ്പവുമെല്ലാം വച്ചു നീട്ടുന്ന കുറുക്കു വഴികൾ ഉപേക്ഷിച്ച് സഹനത്തിൻ്റെ, പീഡനത്തിൻ്റെ, മരണത്തിൻ്റെ പാത തിരഞ്ഞെടുത്തുകൊണ്ടാണ് യേശു പ്രവർത്തനം ആരംഭിച്ചത്. അത് ഇവിടെ ആവർത്തിക്കുകയാണ്. സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിക്കുന്നു ഈ പീഡാനുഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി. ഇത് ഒരു വീക്ഷണമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് യേശു പറയുന്ന, യേശു നടത്തുന്ന ഈ പീഡാനുഭവ പ്രവചനം മനസ്സിലാക്കാത്ത ശിഷ്യന്മാർ, അതിന് യേശു കൊടുക്കുന്ന മറുപടി, പിന്നീട് തുടർന്ന് വരുന്നത് യേശുവിനെ അനുഗമിക്കാനുള്ള ആഹ്വാനമാണ്. അത് നമ്മൾ പിന്നീട് ഒരിക്കലും പഠന വിഷയമാക്കുന്നതാവും. അപ്പോൾ ആദ്യത്തെ പീഡാനുഭവ പ്രവചനത്തിൽ കാണുന്നത് ഇതാണ്. യേശു മനുഷ്യപുത്രൻ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന മനുഷ്യപുത്രനും യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന സഹനദാസനും ഈ രണ്ട് പ്രവചനങ്ങൾ ഒരുമിച്ച് തന്നിൽ പൂർത്തിയാകണം, അത് ദൈവത്തിന് തന്നെ പദ്ധതിയാണ്, അതിന് മാറ്റമില്ല എന്ന് യേശു പറയുകയും അത് ശിഷ്യന്മാരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാവുന്നില്ല. ഇതാണ് ഒന്നാമത്തെ പീഡാനുഭവ പ്രവചനം. രണ്ടാമത്തെ പ്രവചനവും ഇതുപോലെ തന്നെ വരും. മർക്കോസ് എഴുതിയ സുവിശേഷം 9:30-30 അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു, ഗലീലയിലൂടെ കടന്നുപോയി. ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു, കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. പരസ്യജീവിതത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു എല്ലാവരെയും പഠിപ്പിക്കുകയായിരുന്നു. കടന്നു വന്നിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ആ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം അടയാളങ്ങളിലൂടെ പ്രകടമാക്കുന്നു, ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് യേശു പഠിപ്പിക്കുന്നു. അതെല്ലാവർക്കും വേണ്ടിയുള്ള പഠനമായിരുന്നു. പക്ഷേ രണ്ടാം ഭാഗത്ത് വരുമ്പോൾ യേശു കുറച്ചുകൂടി ശിഷ്യന്മാരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമയം അധികം അവശേഷിച്ചിട്ടില്ല എന്ന് യേശുവിനറിയാം. ജെറൂസലത്ത് വെച്ച് തൻ്റെ ഐക്യജീവിതം അവസാനിക്കുമെന്നും അതിനുശേഷം തൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന 12 പേരാണെന്നും യേശു വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെ അവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അവൻ അവരെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോഴേ രഹസ്യമായി എന്ന രീതിയിൽ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. ഇക്കാര്യം ആരും അറിയരുത്. എന്താണ് ഇനി അവൻ പഠിപ്പിക്കുന്നത്? അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. നേരത്തെ പറഞ്ഞ കാര്യം അല്പം കൂടി ചുരുക്കമായി പറയുകയാണ്. ആരാണ് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. പരാധിതനായി എന്ന് പറയും. ഹാൻഡ് ഓവർ, ഉറ്റിക്കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമാണ് ദൈവപുത്രനെ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തത്. നമുക്കായി ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്, വിട്ടു തന്നിരിക്കുകയാണ് ദൈവം തൻ്റെ ഏകജാതനെ. തൻ്റെ ഏകജാതനെ മനുഷ്യനെ ഏൽപ്പിച്ചു തന്നു. പക്ഷേ മനുഷ്യൻ എന്താ ചെയ്യുക? ഈ ഏകജാതന, ദൈവത്തിൻ്റെ ഏകജാതനെ, രക്ഷകനായി നമുക്ക് തന്ന ഏകജാതനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു വധിക്കാനായി. രക്ഷകനായി ദൈവം തന്നവനെ മനുഷ്യൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. പരിപൂർണമായൊരു തിരസ്കരണമാണ് ഒരു ഭാഗത്തുനിന്ന്. മറുഭാഗത്തുനിന്ന് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണവും. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഈ വചനം അവർക്ക് മനസ്സിലായില്ല. എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. എന്തോ ഒരു ഭയാനകമായ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു മുൻ സൂചന അവർക്കുണ്ട്. പക്ഷേ വ്യക്തതയില്ല. 3-ാമത്തെ പ്രവചനമാണ് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ 3-ാമത്തെ പീഡാനുഭവ പ്രവചനം കാണും. അവർ ജെറൂസലമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു. അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. എന്തോ വലിയ ഒരു വിപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു സൂചന. യേശു പലതവണ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ജെറൂസലമിലേക്ക് പോവുകയാണ്, അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ജെറൂസലമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. അത് വളരെ അണിശമായി അളന്നു തൂക്കിയ വാക്കുകളാണ് മർക്കോസ് ഉപയോഗിക്കുക. ജെറൂസലമാണ് ലക്ഷ്യം. വഴിയിലൂടെയാണ് പോകുന്നത്, നടന്നാണ് പോകുന്നത്. ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ്. അത് 3 സുവിശേഷന്മാരും വ്യക്തമായിട്ടെടുത്ത് പറയുന്നുണ്ട്. അവൻ തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ ജെറൂസലമിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ഉറച്ച തീരുമാനമെടുത്തു. മുഖം തിരിക്കുകയാണ് ജെറൂസലമിലേക്ക് പോകാനായിട്ട്. ആ ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി പോകുന്നു. മരണത്തിലേക്കുള്ള പോക്കാണെന്ന് എല്ലാവർക്കും ഏതാണ്ട് ബോധ്യമായി. അതുകൊണ്ടാണ് യേശുവിനെ അനുയാത്ര ചെയ്തിരുന്നവർ വിസ്മയിക്കുകയും ഭയപ്പെടുകയും ചെയ്യുക. യേശു അവരുടെ മുൻപേ നടന്നിരുന്നു. മുൻപേ പോകുന്നവനാണ് ഗുരു. മുൻപേ പോകുന്നവനാണ് ഇടയൻ. ആ ഇടയൻ മുൻപേ പോകുന്നത് എങ്ങോട്ടാണെന്ന് അവർക്കറിയാം. ജെറൂസലമിലേക്കാണ്. ജെറൂസലമിൽ അവൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് മരണവുമാണ്. അതുകൊണ്ട് പിമ്പേ പോകുന്നവർ വിസ്മയിക്കുന്നു, അത്ഭുതപ്പെടുന്നു, ഭയപ്പെടുന്നു. ഇങ്ങനെ ഭയചകിതരായി എന്ത് സംഭവിക്കുമെന്നറിയാതെ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. കുരിശിൽ മരിക്കാൻ പോകുന്നതിൻ്റെ പിന്നാലെ പോകുന്നവനാണ് ശിഷ്യൻ. ശിഷ്യത്വം നമ്മൾ കൂടുതൽ വിശദമായി പഠന വിഷയമാക്കേണ്ടതുണ്ട്. അവൻ 12 പേരെയും അടുത്തു വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. വളരെ കൃത്യമായിട്ട് അക്കമിട്ടെണ്ണി പറയുകയാണ്. 7 കാര്യങ്ങൾ അവിടെ യേശു പറയാൻ പോകുന്നത്. ഇതാ, നമ്മൾ ജെറൂസലമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കും. വിജാതിർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവരവനെ പരിഹസിക്കും. അവൻ്റെ മേൽ തുപ്പും. അവനെ പ്രഹരിക്കും. അവനെ വധിക്കും. 7 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പീഡാനുഭവ ചരിത്രം ഇവിടെ മുൻകൂടായി അവതരിപ്പിക്കുക. തുടങ്ങുന്നത് ഏൽപ്പിക്കപ്പെടലിലൂടെയാണ്. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും. ആത്യന്തികമായിട്ട് ദൈവം തന്നെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ, അതിൻ്റെ ഇടയിൽ മറ്റു പലരും ഉണ്ടാവും. ഒറ്റക്കൊടുക്കുന്നൊരു ശിഷ്യനുണ്ടാവും. തള്ളിപ്പറയുന്നവരുണ്ടാവും. അകന്നുപോകുന്നവരുണ്ടാവും. ഏൽപ്പിക്കപ്പെടുന്നു, ഒറ്റയാക്കപ്പെടുന്നു. ഇതുവരെ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന, ശിഷ്യന്മാർ ചുറ്റുമുണ്ടായിരുന്ന യേശു ഒറ്റയ്ക്ക് ഏൽപ്പിക്കപ്പെടുകയാണ്. മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കും. വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. വീണ്ടും വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കലാണ്. കൈപൊള്ളുന്നത് പോലെ ആർക്കും വേണ്ട. പുരോഹിതന്മാർ വിജാതിർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. വിജാതിയർ കുരിശി തറയ്ക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് മാത്രമായില്ലല്ലോ, മരണത്തിന് വിധിക്കും. വിജാതിർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവനെ പരിഹസിക്കും. അവൻ്റെ മേൽ തുപ്പും. അവനെ പ്രഹരിക്കും. അവനെ വധിക്കും. അതികഠിനമായ പീഡനങ്ങളും പരിഹാസവും ഏറ്റ് കൊല്ലപ്പെടാൻ പോകുന്നു എന്ന വളരെ വ്യക്തമായ പ്രവചനം ഇവിടെ കാണുകയാണ്. 3 പീഡാനുഭവ പ്രവചനങ്ങളിൽ ഏറ്റവും വ്യക്തവും ഇതുതന്നെയാണ്. കോസിന് സുവിശേഷത്തിൽ കാണുന്ന ഈ പീഡാനുഭവ പ്രവചനം മറ്റ് സുവിശേഷന്മാരും എടുത്തിട്ടുണ്ട്. പക്ഷേ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. പീഡാനുഭവം കൊണ്ട് അവസാനിക്കുന്നില്ല, പീഡാനുഭവത്തിന് ശേഷം, മരണത്തിന് ശേഷം ഉത്ഥാനമുണ്ടാകും എന്നും യേശു പഠിപ്പിക്കുന്നു. മറ്റ് രണ്ട് തവണ സംഭവിച്ചു തന്നെ ഇവിടെയും സംഭവിക്കുകയാണ്. പീഡാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അതവർക്ക് മനസ്സിലാവുന്നില്ല. അത്ഭുതങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമില്ല, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയാൻ അപ്പസ്തോല പ്രമുഖന് സാധിച്ചു. പക്ഷേ പീഡാസഹനത്തിൻ്റെ ആവശ്യകത കേൾക്കുമ്പോൾ അത് മനസ്സിലാവുന്നില്ല. അത് തന്നെയുമല്ല, പീഡാനുഭവത്തിൻ്റെ അപ്പുറത്ത് അവർ എപ്പോഴും തെറ്റിദ്ധാരണകളും അധികാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളുമൊക്കെയാണ് പ്രകടിപ്പിക്കുക. ഇങ്ങനെ വരുമ്പോൾ യേശു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശിഷ്യന്മാർ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കണം. അപ്പോൾ ശിഷ്യത്വത്തെക്കുറിച്ച് വ്യക്തമായൊരു പ്രബോധനവും ആവശ്യമുണ്ട്. അപ്പോഴേ ഈ മൂന്ന് പീഡാനുഭവ പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തി യേശു ശിഷ്യന്മാരോട് ശിഷ്യത്വത്തെക്കുറിച്ച് വളരെ ദീർഘമായി പഠിപ്പിക്കും. അപ്പോൾ ജെറൂസലമിലേക്കുള്ള യാത്ര ഈ പീഡാനുഭവ പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിൽ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ഒരു പ്രബോധനമായിത്തീരുന്നു. ഇത് മൂന്ന് പ്രവചനങ്ങൾ. പക്ഷേ ഈ മൂന്ന് പ്രവചനങ്ങൾ മാത്രമല്ല യേശു നടത്തിയിട്ടുള്ളത്, ഇത് വളരെ വ്യക്തമായി എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആരംഭം മുതൽ അവസാനം വരെ തൻ്റെ ജീവിതം ഈ ഒരു സഹനത്തിലൂടെ മരണത്തിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് യേശു വ്യക്തമായി അറിഞ്ഞിരുന്നു, അത് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴേ കുറച്ചുകൂടി വ്യംഗ്യമായ അനേകം പ്രവചനങ്ങൾ നമ്മൾ സുവിശേഷങ്ങളിൽ കാണും. ഉദാഹരണത്തിന് ലൂക്ക എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ യേശു ബാലനായ യേശു ദേവാലയത്തിൽ വരികയും മാതാപിതാക്കന്മാരോടൊത്ത് ദേവാലയത്തിൽ തീർത്ഥാടകനായി വന്നവൻ മാതാപിതാക്കന്മാർ പോയപ്പോൾ ദേവാലയത്തിൽ തങ്ങുകയും ചെയ്തു. 3 ദിവസത്തിന് ശേഷമാണ് മാതാപിതാക്കന്മാർ യേശുവിനെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, മകനെ നീ ഞങ്ങളോട് എന്തിനു ചെയ്തു? ലൂക്ക 2-ാമത്തെ അധ്യായം 49-50 വാക്യങ്ങൾ. അതിന് യേശു മറുപടി പറയും, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ലൂക്ക എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 48-50 വരെയുള്ള വാക്യങ്ങൾ. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് യേശുവിനെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നത്. ഇത് ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ ഒരു പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന സംഭവമാണ്. യേശുവിനെ നഷ്ടപ്പെടുകയും 3 ദിവസം കണ്ണീരോടെ വിലപിച്ചുകൊണ്ട് അന്വേഷിക്കുകയും ചെയ്തതിന് ശേഷം യേശുവിനെ കണ്ടുമുട്ടുന്ന മാതാപിതാക്കന്മാർ ഇനി വരാൻ പോകുന്ന മരണത്തിൻ്റെയും അതിനുശേഷമുള്ള ഉത്ഥാനത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായി നിൽക്കുക. ഇവിടെ യേശു പറയുന്നൊരു കാര്യം ഇതാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്താണ് പിതാവിൻ്റെ കാര്യം? പിതാവിൻ്റെ കാര്യം മനുഷ്യന് രക്ഷ നൽകുക എന്നുള്ളതാണ്. ആ രക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ യേശു അപ്രത്യക്ഷനായേ മതിയാവും, അഥവാ മരണത്തിലൂടെ ഇവിടുന്ന് കടന്നു പോയെങ്കിലേ മതിയാവും. അപ്പോൾ യേശുവിൻ്റെ വരാനിരിക്കുന്ന പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരു മുന്നാസ്വാദനമായിട്ടാണ് ഈ ജെറൂസലത്തിൽ ഉള്ള യേശുവിൻ്റെ നഷ്ടപ്പെടലും വീണ്ടും കണ്ടെത്തലും സുവിശേഷം നാം അവതരിപ്പിക്കുന്നത്. ലൂക്കയുടെ സുവിശേഷം തന്നെ 9-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണും. ലൂക്ക 9:51, തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറൂസലമിലേക്ക് പോകാൻ ഉറച്ചു. ആരോഹണം അത് സ്വർഗാരോഹണമാണ്, പക്ഷേ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയുമുള്ള ഒരു സ്വർഗാരോഹണത്തെക്കുറിച്ചാണ് പറയുക. 12-ാമത്തെ അധ്യായം ലൂക്ക 12:49-50 വാക്യങ്ങൾ പ്രകാരം കാണും. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. ഭൂമിയിൽ തീയിടുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് നൽകണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ സ്നാനം പൂർത്തിയാകണം. എന്താണ് ഈ സ്നാനം? ജോർദാൻ നദിയിൽ മുങ്ങിയതൊരു സ്നാനമായിരുന്നു, പക്ഷേ അത് വരാനിരുന്ന ഒരു വലിയ സ്നാനത്തിൻ്റെ മുന്നോടിയും പ്രതീകവുമാണ്. ഇവിടെ സ്നാനം എന്ന് പറയുന്നത് മരണത്തിലൂടെയുള്ള സ്നാനമാണ്, മരണത്തിലൂടെ ജീവനിലേക്കുള്ള കടന്നു പോകലാണ്. ഇസ്രായേൽ ജനം ചെങ്കടലിലൂടെ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചതുപോലെ, അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് ചെങ്കടലിലൂടെ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചതുപോലെ, യേശു ഈ ഭൂമിയിൽ നിന്ന് പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്ന ഒരു മുങ്ങലാണ്, മഹമൂദിസ മുങ്ങൽ, ജോർദാൻ നദി കടക്കൽ, ചെങ്കടൽ കടക്കൽ. അതിനെയാണ് യേശു ഇവിടെ പറയുക, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അതുവരെ നിവൃത്തിയാകുമ്പോൾ ഞാൻ എത്രയേറെ ഞെരുങ്ങുന്നു, സ്വീകരിക്കാനുണ്ട്. ഐ ഹാവ് ടു പിതാവിനെ നിശ്ചയിപ്പിച്ചിരിക്കുന്നതാണ്. ഈ സ്നാനത്തിലൂടെ മാത്രമേ ഈ ഭൂമിയിൽ അഗ്നിയിടാൻ സാധിക്കുകയുള്ളൂ. യേശു ഇനിയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല, അതുകൊണ്ട് ആത്മാവ് നൽകപ്പെട്ടിരുന്നില്ല എന്ന് പറയും. യേശുവിൻ്റെ മഹത്വീകരണത്തിലൂടെയാണ്, യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് നൽകപ്പെടുക. ഭൂമിക്ക് തീ കൊളുത്തുന്ന, ഭൂമിയെ വിശുദ്ധീകരിക്കുന്ന ഈ അഗ്നി നമുക്ക് ലഭിക്കുന്നത് യേശുവിൻ്റെ സ്നാനത്തിലൂടെയാണ്. അപ്പോൾ വരാൻ പോകുന്ന ആ ഒരു വലിയ മരണ, വലിയൊരു കടന്നുപോകലിനെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് യേശു ഇവിടെ സൂചിപ്പിക്കുകയായി. വളരെ വ്യംഗ്യമായി യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന അനേകം വാക്യങ്ങൾ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ചിലത് ഞാൻ ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ജെറൂസലം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണ അവസരത്തിൽ നേതാക്കന്മാർ ചോദിച്ചു, ഇതെല്ലാം പ്രവർത്തി ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങൾക്ക് നൽകുക, എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യോഹന്നാൻ 2:19 നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഞാൻ 3 ദിവസത്തിനകം അത് പുനരുദ്ധരിക്കും. ഈ ദേവാലയം നശിപ്പിക്കുക, ജെറൂസലം ദേവാലയത്തെക്കുറിച്ചല്ല യേശു പറഞ്ഞത്, തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് പിന്നീട് ശിഷ്യന്മാർ മനസ്സിലാക്കി. അപ്പോൾ മനസ്സിലാക്കിയില്ല, അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവരിത് പറഞ്ഞിരുന്നുവെന്ന് ശിഷ്യന്മാർ ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. നശിപ്പിക്കപ്പെടാൻ പോകുന്ന ആലയം അത് തുടക്കത്തിലേ അറിയാമായിരുന്നു. ഈ ആലയം നിങ്ങൾ നശിപ്പിക്കും, പക്ഷേ ഞാനത് പുനരുദ്ധരിക്കും. മരണവും ഉത്ഥാനവും പ്രതീകാത്മകമായി അവതരിപ്പിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്തിനു വേണ്ടിയാണ് ഈ മരണം? എങ്ങനെയാണ്? എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? അത് യോഹന്നാൻ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. 3:14-16 മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതിന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 2 കാര്യങ്ങൾ അവിടെ യോഹന്നാൻ എടുത്തു പറയുന്നത്. 1, യേശു ഉയർത്തപ്പെടണം. മരുഭൂമിയിൽ വെച്ച് സർപ്പത്തിൻ്റെ രൂപമുണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തി ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ, അതൊരു പ്രതീകമായിരുന്നു. ഇപ്രകാരം ഉയർത്തി നിർത്തിയ സർപ്പത്തെ നോക്കിയവർ രക്ഷപ്രാപിച്ചു മരണത്തിൽ നിന്ന്. സർപ്പദംശനമേറ്റവർ രക്ഷപ്രാപിക്കുന്നത് ഈ സർപ്പത്തെ നോക്കിയാണ്. എന്ന് പറഞ്ഞതുപോലെ യേശു ഉയർത്തപ്പെടുമ്പോൾ യേശുവിനെ നോക്കുന്നവർക്ക് രക്ഷപ്രാപിക്കും. അതിനുവേണ്ടി പിതാവ് തന്നെ നൽകിയിരിക്കുകയാണ് യേശുവിനെ. വീണ്ടും യേശു പറയും, യേശുവിൻ്റെ മരണം ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നത് പോലെയാണ്. ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി നിലത്ത് വീണഴിഞ്ഞേ മതിയാവും. യേശുവിൻ്റെ മരണം ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നത് പോലെയാണ്. ആടുകൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി ഇടയൻ മരിക്കുന്നു. ഇങ്ങനെ അനേകം പ്രതീകങ്ങളിലൂടെ വരാൻ പോകുന്ന തൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും യേശു അവതരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നമുക്കറിയാം യേശു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മരണത്തിലൂടെ കടന്നു പോകുന്നത്. ഈ മരണത്തിലേക്ക് ഉള്ള യാത്രയിൽ ശിഷ്യന്മാരും പങ്കുചേരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് നമുക്ക് നാളെ ധ്യാന വിഷയമാക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഏകജാതി നൽകാൻ മാത്രം അങ്ങ് ഞങ്ങളെ അത്രയേറെ സ്നേഹിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പരമമായ പ്രകടനമാണ് യേശുവിൻ്റെ കുരിശുമരണമെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഗ്രഹിക്കാൻ സ്വീകരിക്കാൻ ഏറെ പ്രയാസമുള്ളതെങ്കിലും ഇതാണ് ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമെന്നും അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിക്കാൻ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അനുഗമിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.